ദൈവം യുദ്ധത്തിനെതിരാണ്, ഒരിക്കലും അനുകൂലമല്ല. സമാധാനമാണ് എല്ലായ്പ്പോഴും ദൈവം കാംക്ഷിക്കുന്നത്. അവന്റെ പുത്രനായ യേശു സമാധാന പ്രഭുവാണ്. അവൻ ഭൂമിയിൽ സമാധാനമുണ്ടാക്കും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
പലപ്പോഴും നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ സാധിച്ച് കിട്ടാത്തതുകൊണ്ടുള്ള നിരാശയാണ് നമുക്കൊക്കെ. നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ അത് സാധിപ്പിച്ചു തരാം എന്നെങ്കിലും പറഞ്ഞിട്ടില്ല. ദൈവനാമമഹത്വത്തിനായി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി തീർച്ചയായും നാം ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെ അവൻ സാധിപ്പിച്ചു തരും. അതിന് നമ്മെ സഹായിക്കുന്ന നല്ല ഒരു ചിന്തയാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ഒന്ന് ദിനവൃത്താന്തം 22 അധ്യായത്തിൽ നാം കാണുന്നത്. ദേവാലയം പണിയുന്നതിനുവേണ്ടി ദാവീദ് തയ്യാറെടുക്കുന്നതായി 22 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദേവാലയം പണിയുന്നതിന് ദൈവം ദാവീദിനെ അനുവദിക്കുന്നില്ല എന്ന് നാം കാണും. ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ദൈവീക വീക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദാവീദിന്റെ മനസ്സിലുള്ള പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവാലയം പണിയായിരുന്നു. ദാവീദിന് ഒരു ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് നാം കണ്ടുകഴിഞ്ഞു. അവൻ യെരുശലേമിൽ അനേകം വീടുകൾ പണിതു. അത് ഒരു വലിയ നഗര വികസന പരിപാടിയായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ദേവാലയം പണിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണതിന് കാരണം എന്നറിയാമോ? അതേ സുഹൃത്തെ, ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ദൈവവുമായി നിരപ്പ് പ്രാപിക്കാത്തിടത്തോളം കാലം മറ്റുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം അപ്രധാനങ്ങളാണ്. ദൈവവുമായി ശരിയായ ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ പിന്നീട് നഗരവികസന പരിപാടിക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന പരിപാടി അർത്ഥവത്തായിത്തീരുന്നു. സാമൂഹ്യ സേവനം പ്രയോജനമാകുന്നത് ദൈവവുമായുള്ള ബന്ധം നേരെ ആകുമ്പോഴാണ്. ഒന്നാമതായി, ആത്മീയമായ കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമത്രേ. എന്നാൽ പലരും ഇന്ന് നേരെ മറിച്ചല്ലേ ചിന്തിക്കുന്നത്? മനുഷ്യരുടെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുകയും നിത്യമായ കാര്യങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ദൈവം കരുതുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ പരിപാടികളിലും മുൻതൂക്കം നൽകുവാൻ നാം ശ്രമിക്കേണ്ടത് ആവശ്യമത്രേ. എന്ന് കണ്ട് വിശക്കുന്നവർക്കൊന്നും കൊടുക്കരുതെന്നല്ല. ആദ്യം സുവിശേഷം പറഞ്ഞേച്ച് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാവൂ എന്ന് ചിന്തിക്കുന്നതും തെറ്റാം. അപ്പോഴത്തെ വിശപ്പിന് തീർച്ചയായും കൊടുത്താട്ടെ. എന്നാൽ ആ ആളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആത്മീയമായി ദൈവവുമായി ബന്ധപ്പെടുന്നതാകുന്നു എന്ന കാര്യം മറന്ന് സാമൂഹിക സേവനങ്ങളിൽ മാത്രം നാം ഇടപെട്ട് മുൻപോട്ടു പോകരുത്. ഇന്ന് ഭവന പരിപാടികളെക്കുറിച്ചും ആഹാരം നൽകുന്നതിനെക്കുറിച്ചുമെല്ലാം നാം അധികമായി കേൾക്കുന്നുണ്ട്. മനുഷ്യന്റെ ഈ ഭൌതിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടാൽ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന ചിന്തയാണ് അനേകർക്കുള്ളത്. ഞാൻ അവരുടെ ആ ആശയത്തെ മാനിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ സുഹൃത്തെ, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് അവന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള വിടവ് നികത്താതെ അവന് ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുകയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടെന്താ ഈ സാമൂഹ്യ സേവനമെന്ന് പറഞ്ഞ് നടത്തുന്ന പ്രസ്ഥാനങ്ങളിലെല്ലാം എത്രമാത്രം അഴിമതിയാണ് പലപ്പോഴും കാണാറുള്ളത്? ദൈവവുമായി ബന്ധമില്ലാത്ത മനുഷ്യനെ സേവിക്കുവാൻ ശ്രമിക്കുന്ന അന്ധത, അനാഥാലയങ്ങൾ നടത്തുവാൻ പണം വരുത്തി സ്വന്തം കീശ വീർപ്പിക്കുന്നത്, പാവങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ ഭക്ഷണപദാർത്ഥങ്ങളും തുണിയും മറ്റും വരുത്തി വിൽക്കുന്നവർക്ക് പറ്റിയിരിക്കുന്ന പരാജയം ദൈവവുമായി ബന്ധമില്ലാത്തതല്ലേ? ദാവീദിനോടും ദൈവം പറയുന്നത് ഇതുതന്നെയാണ്. ആത്മീയമായ കാര്യങ്ങളെയാണ് ദൈവാലയം സൂചിപ്പിക്കുന്നത്. ദൈവവുമായുള്ള ശരിയായ ബന്ധം. ദൈവത്തിന്റെ വീക്ഷണത്തിൽ ദാവീദിന്റെ ഭരണത്തിന് കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. ദൈവീക ചിന്തയിൽ ദാവീദ് ചെയ്ത മറ്റെന്ത് കാര്യത്തെക്കാളും പ്രാധാന്യമർഹിക്കുന്നത് ദൈവാലയം പണിയുന്നതിനുവേണ്ടിയുള്ള അവന്റെ ഒരുക്കങ്ങളായിരുന്നു. 22-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ, ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രായേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു. ഏതാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ, അവൻ ഒർനോന്റെ കളത്തിൽ പണിതതായ ആ യാഗപീഠം. 2-ാം വാക്യത്തിൽ, അനന്തരം ദാവീദ് ഇസ്രായേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടിവരുത്തുവാൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ ആലയം പണിവാൻ ചതുരക്കല്ല് ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. ഇവിടെ ദാവീദ് പണി ആരംഭിക്കുകയാണ്. ദേവാലയം ഒർനാന്റെ മെതിക്കളത്തിൽ പണി കഴിപ്പിക്കേണ്ടതാകുന്നു എന്ന് ദാവീദ് നിശ്ചയിച്ചു. 3-ഉം 4-ഉം വാക്യങ്ങൾ, ദാവീദ് പടിവാതിൽ കതകുകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാതെ വളരെ താമ്രവും അനവധി ദേവദാരുവും ഒരുക്കിവെച്ചു. സീദോന്യരും സൂര്യരും അനവധി ദേവദാരു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സീദോൻ നിവാസികളാണ് സീദോന്യർ. സീദോന്യരും സോർ രാജാവായ ഹീരാവുമാണ് ദേവാലയം പണിക്ക് ആവശ്യമായ കല്ലും തടിയും നൽകിയത്. ഇനിയും 5-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവനാകുന്നു. യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണം. ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടുമെന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തന്റെ മരണത്തിനു മുമ്പേ ധാരാളം വട്ടം കൂട്ടി. ദേവാലയം പണിയുന്നതിനു വേണ്ടി വളരെ കാര്യങ്ങൾ ദാവീദ് കരുതിവെച്ചു. ദേവാലയം അതിമഹത്വമുള്ളത് ആയിരിക്കണം എന്നതായിരുന്നു ദാവീദിന്റെ താൽപര്യം. ശലോമോൻ ചെറുപ്പമാണ്, അവന് പരിചയക്കുറവുള്ള ആളാണ് എന്ന് ദാവീദ് അറിഞ്ഞിരുന്നു. അതിനാൽ അതിമഹത്തായ ദേവാലയം പണിയുന്നതിനാവശ്യമായ സകല സജ്ജീകരണങ്ങളും ദാവീദ് ചെയ്യുന്നതായിട്ടത്രേ നാം കാണുന്നത്. 6-8 വരെയുള്ള വാക്യങ്ങളിൽ, അവൻ തന്റെ മകനായ ശലോമോനെ വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിവാൻ കൽപ്പന കൊടുത്തു. ദാവീദ് ശലോമോനോട് പറഞ്ഞത്, മകനെ, ഞാൻ തന്നെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനൊരു ആലയം പണിവാൻ താൽപര്യപ്പെട്ടിരുന്നു. എങ്കിലും എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ വളരെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. നീ എന്റെ നാമത്തിനൊരു ആലയം പണിയരുത്. നീ എന്റെ മുമ്പാകെ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു. ദാവീദ് ആക്രമണകാരി അല്ലായിരുന്നെങ്കിലും ദൈവം പറയുന്നത് അവൻ അധികം രക്തം ചിന്തിയ മനുഷ്യനാകുന്നു എന്നാണ്. ദൈവം യുദ്ധത്തിനെതിരാണ്, ഒരിക്കലും അനുകൂലമല്ല. സമാധാനമാണ് എല്ലായ്പ്പോഴും ദൈവം കാംക്ഷിക്കുന്നത്. അവന്റെ പുത്രനായ യേശു സമാധാന പ്രഭുവാണ്. അവൻ ഭൂമിയിൽ സമാധാനമുണ്ടാക്കും. ദാവീദ് യുദ്ധവും രക്തച്ചൊരിച്ചിലും നടത്തിയ വ്യക്തിയായതുകൊണ്ട് ദേവാലയം പണിയുവാൻ ദൈവം അവനെ അനുവദിക്കുകയില്ല. 9-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും, അവൻ വിശ്രമപുരുഷനായിരിക്കും. ഞാൻ ചുറ്റുമുള്ള അവന്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും. അവന്റെ പേർ ശലോമോൻ എന്നായിരിക്കും. അവന്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും. ശലോമോൻ സമാധാനവും വിശ്രമവും ഉള്ള പുരുഷനായിരിക്കും എന്നത്ര ദൈവം പറയുന്നത്. കാരണം അവന്റെ കാലത്ത് ദൈവം ഇസ്രായേലിന് സമാധാനം നൽകും. എന്നാൽ ആ സമാധാനം ശാശ്വത സമാധാനം ആയിരുന്നില്ല എന്ന് നാം കാണുന്നതത്രേ. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ശലോമോന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ അവന് കഴിയും. അവൻ ദാവീദിന്റെ ശ്രേഷ്ഠപുത്രനാണ്. ആത്മാവിന് സ്വസ്ഥതയും സമാധാനവും വിശ്രമവും നൽകുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ പുത്രൻ താങ്കൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവം കരുണയുള്ളവനാണ്. താങ്കളുടെ ഹൃദയ കവാടത്തിൽ കടന്നു വരുവാനായി ദൈവം സ്വർഗത്തെയും പാതാളത്തെയും ഇളക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിനപ്പുറം അവൻ കടക്കുകയില്ല. യേശു പറയുന്ന ആ പ്രസ്താവന ശ്രദ്ധിച്ചാട്ട്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. പ്രിയ സഹോദരി, യേശു താങ്കളുടെ ഹൃദയ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ അവനുവേണ്ടി വിശ്വാസത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കുക. അവിടെ നഗത്ത് കടന്ന് താങ്കളുമായി കൂട്ടായ്മ ആചരിക്കുന്നതിനും താങ്കൾക്ക് ആശ്വാസവും സമാധാനവും നൽകുവാനും ആഗ്രഹിക്കുന്നു. പത്താം വാക്യം നോക്കിക്കാട്ടെ. അവൻ എന്റെ നാമത്തിനൊരു ആലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവൻ അപ്പനായും ഇരിക്കും. ഇസ്രായേലിൽ അവന്റെ രാജാസനം ഞാൻ എന്നേക്കും നിലനിൽക്കുമാറാക്കും. നാം മുമ്പ് കണ്ടതുപോലെ ഈ വാഗ്ദത്തത്തിന്റെ നിവൃത്തി കർത്താവായ യേശു ക്രിസ്തുവിൽ നാം കാണുന്നു. ശലോമോൻ രാജാവായി തീരണം എന്ന് ദാവീദിന് വലിയ താൽപര്യമുണ്ടായിരുന്നില്ല എന്നത്രേ എന്റെ വ്യക്തിപരമായ ചിന്ത. ശലോമോൻ സ്ത്രീകളുടെ കൊട്ടാരത്തിലാണ് വളർത്തപ്പെട്ടത്. അവന്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ ഉന്നതനായ ഒരു യോദ്ധാവായിരുന്നില്ല. ആ ദേശത്തിൽ ജീവിച്ചിരുന്നതായ ജനങ്ങൾ അഭിമുഖീകരിച്ചിരുന്നതായ പ്രശ്നങ്ങളെയും വൈഷമ്യങ്ങളെയും കുറിച്ചുള്ള അറിവ് അവന് വന്നില്ലായിരുന്നു. ദാവീദും ശലോമോനും തികച്ചും വ്യത്യസ്തരായ ചിന്താഗതിക്കാരായ ആളുകളായിരുന്നു. അവരുടെ ഇരുവരുടെയും പശ്ചാത്തലമാണ് അങ്ങനെ അവരെ ആക്കിത്തീർത്തത്. നാം വായിക്കുന്നു, നീ ദേവാലയം പണിയുവാൻ പോകുന്നു, അതിന് നിന്നെ ഉത്തേജിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിന് അതിമഹത്തായ ഒരു ആലയം പണിയണമെന്നത് എന്റെ ഹൃദയവാഞ്ചയായിരുന്നു. എന്നാൽ ഞാൻ രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട് ദൈവം എന്നെ ദേവാലയം പണിയുവാൻ അനുവദിക്കുന്നില്ല. ദാവീദ് വാസ്തവത്തിൽ ശലോമോനോട് പറയുന്നത്, മോനെ, എന്റെ ആഗ്രഹമാണിത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് വേറെ വിധത്തിലാണ്. ദാവീദിന്റെ പാപം കാരണം അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല എന്ന് നാം കാണുന്നു. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളുമേറെ താൻ ആഗ്രഹിച്ച കാര്യം ചെയ്യുവാൻ അവന് കഴിഞ്ഞില്ല എന്നതാണ് പരിതാപകരം. ഇന്നും അനേകരുടെ പാപം മൂലം തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ദൈവം അവരെ അനുവദിക്കാതിരിക്കുന്നു. പാപം നമ്മെ പിറകോട്ട് പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. അത് ദാവീദിനെയും പിറകോട്ട് വലിച്ചിഴയ്ക്കുന്നതായി നാം കാണുന്നു. പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നു, ആകയാൽ എന്റെ മകനെ, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെക്കുറിച്ച് അരുളി ചെയ്തതുപോലെ നീ കൃതാർത്ഥനായി അവന്റെ ആലയം പണിയും. ദാവീദ് ശലോമോനോട് പറയുന്ന ഈ പ്രോത്സാഹന വചനങ്ങൾ ശ്രദ്ധേയമാണ്. ഇത് എത്രമാത്രം ആവശ്യമാകുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. ദാവീദ് മനസ്സിലാക്കുകയും അത് ശലോമോനെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദാവീദിന്റെ ഭരണത്തിന്റെ നന്മ ശലോമോന്റെ കാലത്താണ് അനുഭവമായത്. തന്റെ അപ്പനായ ദാവീദിന്റെ പ്രയത്നത്തിന്റെ ഫലം ശലോമോന്റെ കാലത്താണ് കൊയ്തെടുക്കുന്നത് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്നു നിന്നെ ഇസ്രായേലിന് നിയമിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ദാവീദ് ശലോമോനെ ഉപദേശിക്കുന്നു. ശലോമോന്റെ ചില ബലഹീനതകളെ ദാവീദും ബത്ത്ശേബയും ശ്രദ്ധിച്ചു. സ്ത്രീകളുമായുള്ള അവന്റെ ഇടപാട് ഒരുപക്ഷേ ദാവീദ് ശ്രദ്ധിച്ചിരിക്കാം, ശലോമോന്റെ അമ്മ ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ ദാവീദ് ശലോമോനെ ഉപദേശിക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. അവന്റെ അമ്മയുടെ ഉപദേശം വായിക്കണമെങ്കിൽ അത് സദൃശവാക്യങ്ങളുടെ അവസാനത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പതിമൂന്നാം വാക്യത്തിലേക്ക് വന്നാട്ടെ, യഹോവ ഇസ്രായേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചാചരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനാകും. ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ശലോമോൻ നിരാശനായി തീരുമെന്ന കാര്യം ദാവീദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുവാനും ഭയമില്ലാത്തവനായി പുരുഷത്വം കാണിക്കുവാനും ദാവീദ് ശലോമോനോട് പറയുന്നു. പതിനാലാം വാക്യം, ഇതാ ഞാൻ എന്റെ കഷ്ടതയിൽ യഹോവയുടെ ആലയത്തിനായി 100,000 താലന്ത് പൊന്നും 10,000 താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട്. മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു, നിനക്കിനിയും അതിനോട് ചേർത്തുകൊള്ളാമല്ലോ. ഈ ദേവാലയം പണിയുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് ദാവീദ് ശലോമോനോട് പറയുന്നു. ചിലവ് ചുരുക്കലിനു വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. സാധന സാമഗ്രികളുടെ കാര്യത്തിൽ യാതൊരു കുറവും ഉണ്ടായിരിക്കില്ല. തന്റെ പ്രയത്നത്തിന്റെ ആ കാലയളവിൽ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് താൻ ദേവാലയത്തിനാവശ്യമായ സാധനങ്ങൾ ശേഖരിച്ചു വച്ചു എന്നാണ് ദാവീദ് പറയുന്നത്. എത്രമാത്രം അവൻ ശ്രദ്ധാലുവായിരുന്നു എന്ന് നോക്കിക്കേ. അവൻ ചെയ്തത് ദൈവം ശ്രദ്ധിച്ചു. ദാവീദിന്റെ ഹൃദയ വാഞ്ച എന്തായിരുന്നു എന്ന കാര്യം ദൈവം കണ്ടു. അതുകൊണ്ടാണ് ദാവീദിനെക്കുറിച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയുന്നത്. ഈ വിധത്തിലുള്ള ഹൃദയ മനോഭാവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റെന്തിനേക്കാളും അധികം ആത്മീയ കാര്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതിനെയാണ് ദൈവം മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ആത്മീയ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന പ്രകൃതം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? താങ്കളുടെ താൽപര്യം എന്താകുന്നു? ഇന്ന് യുവതലമുറ ലക്ഷ്യബോധമില്ലാതെ മുൻപോട്ടു പോകുന്നു എന്ന് നാം പറഞ്ഞു കേൾക്കാറുണ്ട്. ക്രിസ്തീയ ആദർശമില്ലാത്ത സമൃദ്ധിയുടെ സാഹചര്യത്തിലാണ് അവർ വളർത്തപ്പെടുന്നത്. ശ്രേഷ്ഠമായതും നിലനിൽക്കുന്നതുമായതിനെക്കുറിച്ച് അവർക്ക് ഭവനങ്ങളിൽ പരിശീലനമോ ഉപദേശമോ ലഭിക്കുന്നില്ല. അതിനാർക്കാണ് സമയമുള്ളത്? എന്നാൽ അതേസമയം തന്നെ വഷളായതും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതുമായ സകലവും ലഭ്യമായ ഒരു സാഹചര്യമാണ് അവർക്കുള്ളത്. തിരഞ്ഞെടുക്കേണ്ടത് അവരാകുന്നു എങ്കിൽ തന്നെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞുകൊടുക്കേണ്ടത് നാമല്ലേ? ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? എന്തുകൊണ്ട് അനേക യുവാക്കൾ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ട് അവരിൽ പലരും ലോകത്തിൽ ലക്ഷ്യബോധമില്ലാതെ ചുറ്റിക്കറങ്ങുന്നു? അവരുടെ ഭവനങ്ങളിൽ വേണ്ടവിധം പരിശീലനം ലഭിക്കാത്തതാണ് കാരണം എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഭകളും അവർക്ക് ലക്ഷ്യബോധം ഉളവാക്കിക്കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇക്കാലത്ത് നമ്മുടെ ശ്രദ്ധ മുഴുവനും മറ്റെവിടെയോ ആയിപ്പോയി. ജീവിതത്തിൽ മുന്നേറുവാനുള്ള, വിജയകരമായി തീരുവാനുള്ള ആ തത്രപ്പാടിൽ ഫലകരമായത് പലതും നാം കൈവിട്ടു കളയുന്നു. ദാവീദ് തന്റെ മകന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. നിനക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം മകനെ, നീ ദൈവത്തിനൊരു ആലയം പണിയണമെന്നത്രേ ദൈവം പറയുന്നത്. എന്താണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം? ശലോമോന് അത് പറഞ്ഞുകൊടുക്കുവാൻ ദാവീദ് പ്രത്യേകം ശ്രദ്ധിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവനോടുകൂടെ നിത്യമായ കൂട്ടായ്മ അനുഭവിക്കുകയുമാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരമമായ ഉദ്ദേശം. ദൈവത്തെ അറിയുക, താൻ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. വേറെ വിധത്തിൽ പറഞ്ഞാൽ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക, ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുക. പ്രിയ സുഹൃത്തെ, നാം കർത്താവിനോടുകൂടെ നിത്യകാലം വസിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ദൈവമാകയാൽ അവന്റെ ഉദ്ദേശം നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ക്രിസ്തു യേശുവിൽ ദൈവവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൌലോസ് അപ്പോസ്തോലൻ പറയുമ്പോൾ അവനോടൊപ്പം നമുക്കും പറയുവാൻ കഴിയേണ്ടത് ആവശ്യമത്രേ. ദാവീദിന്റെ ഹൃദയത്തിൽ ശ്രേഷ്ഠവും ഉന്നതവുമായ ചിന്തയുണ്ടായിരുന്നതുകൊണ്ട് ദാവീദിനെക്കുറിച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം 15 മുതലുള്ള വാക്യങ്ങൾ കൂടി നോക്കിക്കാട്ടെ. നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ, കൽപ്പണിക്കാർ, ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൌശലപ്പണിക്കാരുമുണ്ടല്ലോ. പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട്. ഉത്സാഹിച്ച് പ്രവർത്തിച്ചു കൊള്ളുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദാവീദ് ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരോടും തന്റെ മകനായ ശലോമോനെ സഹായിപ്പാൻ കൽപ്പിച്ചു പറഞ്ഞത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെയുണ്ടല്ലോ, അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രാമം വരുത്തിയിരിക്കുന്നു. അവൻ ദേശനിവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ദേശം യഹോവയ്ക്കും അവന്റെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പീൻ. എഴുന്നേൽപ്പീൻ, യഹോവയുടെ നിയമപ്പെട്ടകവും ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിവാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിവീൻ. യെരുശലേമിലെ മൂപ്പന്മാരോടും ഈ പ്രവർത്തനത്തിൽ ഭാഗവാക്കുകളാകുവാൻ ദാവീദ് ആവശ്യപ്പെടുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ആരായിരുന്നാൽ തന്നെയും എങ്ങനെയുള്ള വ്യക്തിയായിരുന്നാലും താങ്കളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉണർന്നെഴുന്നേൽക്കുക. യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ താങ്കൾ പ്രവർത്തന നിരതനാകുക. താങ്കളുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. ക്രിയാത്മകമായ കാര്യങ്ങളിൽ ലക്ഷ്യബോധത്തോടുകൂടെ ഏർപ്പെടുക. അതത്രേ ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറയുന്നത്. അതെ, ജീവിതത്തെ ദൈവത്തിന്റെ വേലയ്ക്കായി സമർപ്പിക്കുക. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് പോകുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ വേലയിൽ ആകുന്നത് എന്ന്. അതൊരിക്കലും ദൈവം ചിന്തിക്കുന്ന വിധമല്ല. ദൈവവചനം അപ്രകാരമല്ല പറയുന്നത്. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, സ്വന്തം ഭവനത്തിൽ, അയൽപക്കത്ത്, ജോലിയിൽ, നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള സാധ്യതകൾ, സമയം, ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. അത് നമ്മുടെ സ്വന്തം ജീവിതത്തെയും അനുഗ്രഹിക്കും, ഫലകരമാക്കും. ദാവീദ് വളരെയധികം ആഗ്രഹിച്ചതാണ് തന്റെ കൈകൊണ്ട് ദേവാലയം പണിയണമെന്നുള്ളത്. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, നീ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്താൽ മതി. നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം തന്റെ വഴികളിലൂടെ അത് ചെയ്യുമ്പോൾ അത് അനുഗ്രഹമാകും. നമ്മുടെ വഴികളിലൂടെ എങ്ങനെയെങ്കിലും അത് ചെയ്തെടുക്കുവാനുള്ള തത്രപ്പാടുകൾ പലപ്പോഴും കുഴപ്പത്തിൽ മാത്രമേ നമ്മെ കൊണ്ടെത്തിക്കൂ. എന്നാൽ ദൈവവഴികളിൽ അത് ചെയ്യുവാനായി നാം സമർപ്പിക്കുമോ? താങ്കളുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളിലും അപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് കഴിയുമോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം ദൈവഹിതപ്രകാരം മുൻപോട്ട് നയിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്കിന്ന് വീണ്ടും തന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ വചനത്തിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിക്കുന്ന വിധത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെക്കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ ചെയ്തെടുക്കുന്നതായ അവിടുത്തെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരുണയാൽ ഞങ്ങളെ ഓരോ ദിവസവും അവിടുന്ന് കൈപിടിച്ച് നടത്തുന്നതോർത്ത് സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി തങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ആയിരിക്കാനും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി പ്രശോഭിപ്പാനും ജീവിതം ഫലകരമായി തീർക്കുവാനും നിന്റെ കുഞ്ഞുങ്ങളെന്നെ സഹായിക്കണമേ. ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ചാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-425-5882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-425-5882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സ്വന്തരക്തമേ നീക്കായി, എന്നോ സ്വന്തരക്തമേനീക്കായി കൃപയെ ചിന്തും തിരുമേനിയൻ പേർക്കായി ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞു സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞു ബന്ധമില്ലാത്ത ഏഴയോർത്തു ബന്ധമില്ലാത്ത ഏഴയോർത്തു വീണ്ടെടുത്തു എന്നെയും വീണ്ടെടുത്തു എന്നെയും ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം കൃപയെ ദൂരത്തിരുന്ന ഈ ദ്രോഹിയമേ ദൂരത്തിരുന്ന ദ്രോഹിയമെന്നേ ചാരത്തണച്ചിടുവാനിത്തു കഷ്ടം ചാരത്തണച്ചിടുവാനിത്തു കഷ്ടം കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാട്ടിയതാം അന്തിതോ കാട്ടിയതാ അന്തിതോ 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 ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം കൃപയെ എന്തു ഞാനേ കിടും നിന്നുടെ പേർക്കായി എന്തു ഞാനേ കിടും നിന്നുടെ പേർക്കായി ചിന്തിക്കുകിൽ വെറും ഏഴ് ഞാനല്ലോ ചിന്തിക്കുകിൽ വെറും ഏഴ് ഞാനല്ലോ ഒന്നുമെനിക്കിനി വേണ്ട ഇപ്പാറി ഒന്നുമെനിക്കിനി വേണ്ട ഇപ്പാറിൽ നിന്നെ മാത്രം സേവിക്കും നിന്നെ മാത്രം സേവിക്കും ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം കൃപയെ ചിന്തിയല്ലോ സ്വന്തരക്തമേനീക്കായി ചിന്തിയല്ലോ സ്വന്തരക്തമേനീക്കായി കൃപയെ കൃപയേ 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 കൃപയേ